ദൈവത്തിൻ്റെ തിരുനാമത്തെ സ്തുതിക്കുന്നു. ഇന്ന് മാർച്ച് മാസം 25-ാം തീയതി. തിരുവചനത്തിൽ നിന്ന് ഇന്ന് വായിക്കുന്നത് യോശുവയുടെ പുസ്തകം 14-ാം 15-ാം അധ്യായങ്ങൾ ആദ്യമായി വായിക്കുന്നു. കനാൻ ദേശത്ത് ഇസ്രായേൽ മക്കൾക്ക് അവകാശമായി ലഭിച്ച ദേശങ്ങളാവിത്. പുരോഹിതനായ എലെയാസരും നൂന്റെ മകനായ യോശുവയും ഇസ്രായേൽ ഗോത്രപിതാക്കന്മാരിൽ തലവന്മാരും ഇവ അവർക്ക് വിഭാഗിച്ചു കൊടുത്തു. യഹോവ മോശമുഖാന്തരം കൽപ്പിച്ചതുപോലെ 9.5 ഗോത്രങ്ങൾക്കും ചീട്ടിട്ടായിരുന്നു അവകാശം ഭാഗിച്ചു കൊടുത്തത്. 2.5 ഗോത്രങ്ങൾക്ക് മോശ യോർദാനക്കരെ അവകാശം കൊടുത്തിരുന്നു. ലേവ്യർക്കോ അവരുടെ ഇടയിൽ ഒരു അവകാശവും കൊടുത്തില്ല. യോസഫിന്റെ മക്കൾ മനശ, എഫ്രയീം എന്ന 2 ഗോത്രം ആയിരുന്നു. ലേവ്യർക്ക് പാർപ്പാൻ പട്ടണങ്ങളും അവരുടെ കന്നുകാലികൾക്കും മൃഗസമ്പത്തിനു വേണ്ടി പുൽപ്പുറങ്ങളുമല്ലാതെ ദേശത്തിൽ ഓഹരിയൊന്നും കൊടുത്തില്ല. യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ തന്നെ ഇസ്രായേൽ മക്കൾ അനുസരിച്ച് ദേശം വിഭാഗിച്ചു. അനന്തരം യഹൂദ മക്കൾ ഗിൽഗാലിൽ യോശുവയുടെ അടുക്കൽ വന്നു. കെനിസ്യനായ ഇഫ്നിയുടെ മകൻ കാലേബ് അവനോട് പറഞ്ഞത്, യഹോവ എന്നെയും നിന്നെയും കുറിച്ച് ദൈവപുരുഷനായ മോശയോട് കാദേശ് ബർന്നയിൽ വെച്ച് പറഞ്ഞ കാര്യം നീ അറിയുന്നുവല്ലോ. യഹോവയുടെ ദാസനായ മോശ കാദേശ് ബർന്നയിൽ നിന്ന് ദേശത്തെ ഉറ്റുനോക്കുവാൻ എന്നെ അയച്ചപ്പോൾ എനിക്ക് 40 വയസ്സായിരുന്നു. ഞാൻ വന്നു. എൻ്റെ മനോബോധപ്രകാരം അവനോട് മറുപടി പറഞ്ഞു, എന്നോടുകൂടെ പോന്നിരുന്ന സഹോദരന്മാർ ജനത്തിൻ്റെ ഹൃദയം ഉരുകുമാറാക്കി. ഞാനോ എൻ്റെ ദൈവമായ യഹോവയോട് പൂർണ്ണമായി പറ്റിനിന്നു. നീ എൻ്റെ ദൈവമായ യഹോവയോട് പൂർണ്ണമായി പറ്റിനിന്നതുകൊണ്ട് നീ കാൽ വെച്ച ദേശം നിനക്കും നിന്റെ മക്കൾക്കും എന്നേക്കും അവകാശമായിരിക്കുമെന്ന് മോശ അന്ന് സത്യം ചെയ്ത് പറഞ്ഞു. മരുഭൂമിയിൽ സഞ്ചരിച്ച കാലത്ത് യഹോവ മോശയോട് ഈ വാക്ക് കൽപ്പിച്ചതു മുതൽ ഈ 45 സംവത്സരത്തോളവും എന്നെ ഇതാ താൻ അരുളി ചെയ്തിരുന്നത് പോലെ ജീവനോടെ വെച്ചിരിക്കുന്നു. ഇപ്പോൾ എനിക്ക് 85 വയസ്സായി. മോശ എന്നെ അയച്ച നാളിലെ പോലെ ഇന്നും എനിക്ക് ആരോഗ്യമുണ്ട്. പട വെട്ടുവാനും പോകുകയും വരികയും ചെയ്യുവാനും എൻ്റെ ആരോഗ്യം അന്നത്തെ പോലെ തന്നെ ഇന്നും ഇരിക്കുന്നു. ആകയാൽ യഹോവ അന്ന് കൽപ്പിച്ച ഈ മല ഇപ്പോൾ എനിക്ക് തരിക. അനാഖ്യർ അവിടെ ഉണ്ടെന്നും പട്ടണങ്ങൾ വലിപ്പവും ഉറപ്പും ഉള്ളവയെന്നും നീ അന്ന് കേട്ടിട്ടുണ്ടല്ലോ. യഹോവ എന്നോടുകൂടി ഉണ്ടെങ്കിൽ താൻ അരളി ചെയ്തതുപോലെ ഞാൻ അവരെ ഓടിച്ചു കളയും. അപ്പോൾ യോശുവ അവനെ അനുഗ്രഹിച്ചു. ഹെബ്രോൻ മല എഫ്നിയുടെ മകനായ കാലേബിന് അവകാശമായി കൊടുത്തു. അങ്ങനെ ഹെബ്രോൻ ഇന്നു വരെ കെനിസ്യനായ എഫ്നിയുടെ മകൻ കാലേബിന് അവകാശമായിരിക്കുന്നു. അവൻ ഇസ്രായേലിന്റെ ദൈവമായ യഹോവയെ പൂർണ്ണമായി പറ്റി നിന്നതുകൊണ്ട് തന്നെ. ഹെബ്രോന് പണ്ട് കിര്യത്ത് അർബ എന്ന പേരായിരുന്നു. അർബ എന്നവൻ അനാഖ്യരിൽ വെച്ച് അതിമഹാനായിരുന്നു. അങ്ങനെ യുദ്ധം തീർന്നു, ദേശത്തിന് സ്വസ്ഥത വന്നു. യഹൂദ മക്കളുടെ ഗോത്രത്തിന് കുടുംബം കുടുംബമായി കിട്ടിയ ഓഹരി തെക്കേ ദേശത്തിൻ്റെ തെക്കേ അറ്റത്ത് ഏദോമിൻ്റെ അതിരായ സീൻ മരുഭൂമി വരെ തന്നെ. അവരുടെ തെക്കേ അതിർ ഉപ്പുകടലിൻ്റെ അറ്റം മുതൽ തെക്കോട്ട് നീണ്ടിരിക്കുന്ന ഇടക്കടൽ മുതൽ തന്നെ ആയിരുന്നു. അത് അക്രബീം കയറ്റത്തിന് തെക്കോട്ട് ചെന്ന് സീനിലേക്ക് കടന്ന് കാദേശ് ബർനയുടെ തെക്ക് കൂടി കയറി ഹെസ്രോൻ കടന്ന് ആദാറിലേക്ക് കയറി കാർക്കയിലേക്ക് തിരിഞ്ഞ് അസ്മോനിലേക്ക് കടന്ന് മിസ്രയീം തോട് വരെ ചെല്ലുന്നു. ആ അതിർ സമുദ്രത്തിങ്കിൽ അവസാനിക്കുന്നു. ഇത് നിങ്ങളുടെ തെക്കേ അതിർ ആയിരിക്കണം. കിഴക്കേ അതിർ യോർദാന്റെ അഴിമുഖം വരെ ഉപ്പുകടൽ തന്നെ. വടക്കേ അതിർ യോർദാന്റെ അഴിമുഖമായ ഇടക്കടൽ തുടങ്ങി ബേത്ത് ഹൊഗ്ലിലേക്ക് കയറി ബേത്ത് അരാബയുടെ വടക്കുകൂടി കടന്നു രൂബേന്റെ മകനായ ബോഹാന്റെ കല്ലുവരെ കയറി ചെല്ലുന്നു. പിന്നെ ആ അതിർ ആഘോർ താഴ്വര മുതൽ ദബീറിലേക്ക് കയറി വടക്കോട്ട് തോട്ടിന്റെ തെക്ക് വശത്തുള്ള അതുമീം കയറ്റത്തിനെതിരെയുള്ള ഗിൽഗാലിന് ചെന്ന് എൻ ഷെമേഷ് വെള്ളത്തിങ്കിലേക്ക് കടന്ന് എൻ രോഗേലിങ്കിൽ അവസാനിക്കുന്നു. പിന്നെ ആ അതിർ ബെൻ ഹിന്നോം താഴ്വരയിൽ കൂടി കയറി എരുശലേം എന്ന യെബൂസ്യഗിരിയുടെ തെക്കോട്ട് കടന്ന് ഹിന്നോം താഴ്വരയുടെ മുമ്പിൽ പടിഞ്ഞാറോട്ടും രഫയും താഴ്വരയുടെ അറ്റത്ത് വടക്കോട്ടുമുള്ള മലയുടെ മുകളിലേക്ക് കയറി ചെല്ലുന്നു. പിന്നെ ആ അതിർ മലയുടെ മുകളിൽ നിന്ന് നെപ്തോഹയിലെ നീരുറവിലേക്ക് തിരിഞ്ഞ് എഫ്രോൻ മലയിലെ പട്ടണങ്ങൾ വരെ ചെന്ന് കിരിയത് യെയാരീം എന്ന ബാലയിലേക്ക് തിരിയുന്നു. പിന്നെ ആ അതിർ ബാല മുതൽ പടിഞ്ഞാറോട്ട് ഷെയീർ മല വരെ തിരിഞ്ഞ് കെസാലോൻ എന്ന യെയാരീം മലയുടെ പാർശ്വം വരെ വടക്കോട്ട് കടന്ന് ബേത്ത് ഷെമേഷിലേക്ക് ഇറങ്ങി തിമ്നയിലേക്ക് ചെല്ലുന്നു. പിന്നെ ആ അതിർ വടക്കോട്ട് എക്രോന്റെ പാർശ്വം വരെ ചെന്ന് ശിക്രോനിലേക്ക് തിരിഞ്ഞ് ബാലാമലയിലേക്ക് കടന്ന് യബ്നേലിൽ ചെന്ന് സമുദ്രത്തിങ്കൽ അവസാനിക്കുന്നു. പടിഞ്ഞാറെ അതിർ നെടുകെ മഹാസമുദ്രം തന്നെ. ഇത് യഹൂദ മക്കൾക്ക് കുടുംബം കുടുംബമായി കിട്ടിയ അവകാശത്തിൻ്റെ ചുറ്റുമുള്ള അതിർ. യഹോവ യോശുവയോട് കൽപ്പിച്ചത് പോലെ അവൻ യെഫുന്നെയുടെ മകനായ കാലേബിന് യഹൂദ മക്കളുടെയിൽ ഓഹരിയായിട്ട് അനാക്കിൻ്റെ അപ്പനായ അർബയുടെ പട്ടണമായ ഹെബ്രോൻ കൊടുത്തു. അവിടെ നിന്ന് കാലേബ് അനാക്കിൻ്റെ പുത്രന്മാരായ ശേഷായി, അഹീമാൻ, തൽമായി എന്നീ മൂന്ന് അനാക്കരെ നീക്കിക്കളഞ്ഞു. അവിടെ നിന്ന് അവൻ ദിബീർ നിവാസികളുടെ നേരെ ചെന്നു. ദിബീറിൻ്റെ പേർ മുമ്പേ കിരിയത് സേഫർ എന്നായിരുന്നു. കിരിയത് സേഫർ ജയിക്കുന്നവന് ഞാൻ എൻ്റെ മകൾ അക്സയെ ഭാര്യയായി കൊടുക്കുമെന്ന് കാലേബ് പറഞ്ഞു. കാലേബിൻ്റെ സഹോദരനായ കെനസിൻ്റെ മകൻ ഒത്നിയേൽ അതിനെ പിടിച്ചു. അവൻ തൻ്റെ മകൾ അക്സയെ അവന് ഭാര്യയായി കൊടുത്തു. അവൾ വന്നാറി തൻ്റെ അപ്പനോടൊരു നിലം ചോദിപ്പാൻ അവനെ ഉത്സാഹിപ്പിച്ചു. അവൾ കഴുതപ്പുറത്തു നിന്നിറങ്ങിയപ്പോൾ കാലേബ് അവളോട് നിനക്ക് എന്ത് വേണം എന്ന് ചോദിച്ചു. എനിക്കൊരു അനുഗ്രഹം തരയണം. നീ എന്നെ തെക്കേ ദേശത്തേക്കല്ലോ കൊടുത്തിരിക്കുന്നത്, നീരൂറുകളെയും കൂടെ എനിക്ക് തരയണം എന്ന് അവൾ ഉത്തരം പറഞ്ഞു. അവൾക്ക് മലയിലും താഴ്വരയിലും നീരുറവുകളെ കൊടുത്തു. യഹൂദ ഗോത്രത്തിന് കുടുംബം കുടുംബമായി കിട്ടിയ അവകാശം ഇതത്രേ. ഏദോമിന്റെ അതിർക്കരികെ തെക്കേയറ്റത്ത് യഹൂദ ഗോത്രത്തിനുള്ള പട്ടണങ്ങൾ കെബ്സയേൽ, ഏദർ, യാഗൂർ, കീന, ദിമോന, അദാദ, കേദശ്, ഹാസോർ, ഇത്നാൻ, സീഫ്, തേലം, ബിയാലോത്ത്, ഹാസോർ, ഹദത്ത, കെരിയോത്ത് ഹാസോർ എന്ന കെരിയോത്ത് ഹെസ്രോൻ, അമാം, ഷെമ, മൊലാദ, ഹസർഹദ, ഹെഷ്മോൻ, ബേത് പേലത്ത്, ഹസർ ഷുവാൽ, ബെർഷെബ, ബിസോത്തിയ, ബാലായിം, ഏസം, എൽതോലത്ത്, കെസീൽ, ഹോർമ, സിക്ലാഗ്, മത്മന്ന, സൻസന്ന, ലബായോത്ത, ഷിൽഹീം, ആയീൻ, റിമോൻ, ഇങ്ങനെയാകെ 29 പട്ടണവും അവയുടെ ഗ്രാമങ്ങളും തന്നെ. താഴ്വീതിയിൽ എസ്തായോൽ, സ്വര, അഷ്ന, സനോഹ, യൻഗനീം, തപ്പൂഹ, ഏനാം, യർമൂത്ത്, അദുല്ലാം, സോഖു, അസേക്ക, ശരയീം, അദീഥയീം, ഗദേര, ഗദരോഥയീം, ഇങ്ങനെ 14 പട്ടണവും അവയുടെ ഗ്രാമങ്ങളും. സനാൻ, ഹദാശ, മിഗ്ദൽഗാദ്, ദിലാൻ, മിസ്പ, യൊക്തയേൽ, ലാഖീഷ്, ബൊസ്കത്ത്, എഗ്ലോൻ, കബോൻ, ലപ്മാസ്, കിത്ലീഷ്, എദരോത്ത്, ബേത് ദാഗോൻ, നാമ, മക്കേദ, ഇങ്ങനെ 16 പട്ടണവും അവയുടെ ഗ്രാമങ്ങളും. ലിപ്ന, ഏധർ, ആശാൻ, ഇബ്താഹ്, അഷ്ന, നസീബ്, കെയില, അക്ലീബ്, മരേഷ, ഇങ്ങനെ 9 പട്ടണവും അവയുടെ ഗ്രാമങ്ങളും. എക്രോനും അതിൻ്റെ അധീന നഗരങ്ങളും ഗ്രാമങ്ങളും. എക്രോൻ മുതൽ സമുദ്രം വരെ അസ്തോദിന് സമീപത്തുള്ളവ ഒക്കെയും അവയുടെ ഗ്രാമങ്ങളും. അസ്തോദും അതിൻ്റെ അധീന നഗരങ്ങളും ഗ്രാമങ്ങളും. ഗസയും മിശ്രയും തോടുവരെയുള്ള അതിൻ്റെ അധീന നഗരങ്ങളും ഗ്രാമങ്ങളും. മഹാസമുദ്രം അതിന് നെടുകെ അതിരായിരുന്നു. മലനാട്ടിൽ ഷാമീർ, യഥീർ, ഷോഖു, ദന്ന, ദബീർ എന്ന കിരിയത് സന്ന, അനാബ്, എസ്തെമോ, അനീം, ഗോശൻ, ഹോലോൻ, ഗീലോ, ഇങ്ങനെ 11 പട്ടണവും അവയുടെ ഗ്രാമങ്ങളും. അരാബ്, ദൂമ, യഷാൻ, യാനീം, ബെത്തപ്പൂഹ, അഫേക്ക, ഹുംത, ഹെബ്രോൻ എന്ന കിരിയത്തർബ, സിയോർ, ഇങ്ങനെ 9 പട്ടണവും അവയുടെ ഗ്രാമങ്ങളും. മാവോൻ, കർമേൽ, സീഫ്, യൂത, ഇസ്രയേൽ, യോഗ്ദയാം, സാനോഹ, കയീൻ, ഗിബയ, തിംന, ഇങ്ങനെ 10 പട്ടണവും അവയുടെ ഗ്രാമങ്ങളും. ഹൽഹൂൽ, ബെത്സൂർ, ഗദോർ, മാരാത്ത്, ബെത്തനോത്ത്, യൽതെക്കോൻ, ഇങ്ങനെ 6 പട്ടണവും അവയുടെ ഗ്രാമങ്ങളും. കിരിയത് ഇയാരീം എന്ന കിരിയത് ബാൽ, റെബ, ഇങ്ങനെ 2 പട്ടണവും അവയുടെ ഗ്രാമങ്ങളും. മരുഭൂമിയിൽ ബെത്തറാബ, മിദീൻ, സെഖാഖ, നിബ്ഷാൻ, ഈർഹമേലഹ്, എൻഗതി, ഇങ്ങനെ 6 പട്ടണവും അവയുടെ ഗ്രാമങ്ങളും. എരുശിലമിൽ പാർത്തിരുന്ന എബൂസ്യരെയോ യഹൂദ മക്കൾക്ക് നീക്കിക്കളവാൻ കഴിഞ്ഞില്ല. അങ്ങനെ യെബൂസ്യർ ഇന്നുവരെ യഹൂദ മക്കളോടുകൂടെ യെരുശലേമിൽ പാർത്തുവരുന്നു. പുതിയ നിയമത്തിൽ നിന്നും ലൂക്കോസിന്റെ സുവിശേഷം 4:33-44 വാക്യങ്ങൾ വായിക്കുന്നു. അവിടെ പള്ളിയിൽ അശുദ്ധഭൂതം ബാധിച്ച ഒരു മനുഷ്യനുണ്ടായിരുന്നു. അവൻ നസ്രയനായ യേശുവെ, വിടു, ഞങ്ങൾക്കും നിനക്കും തമ്മിൽ എന്ത്? ഞങ്ങളെ നശിപ്പിപ്പാൻ വന്നിരിക്കുന്നുവോ? നീ ആർ എന്ന് ഞാൻ അറിയുന്നു, ദൈവത്തിന്റെ പരിശുദ്ധൻ തന്നെയെന്ന് ഉറക്കെ നിലവിളിച്ചു. മിണ്ടരുത്, അവനെ വിട്ടുപോക എന്ന് യേശു അതിനെ ശാസിച്ചപ്പോൾ ഭൂതം അവനെ നടുവിൽ തള്ളിയിട്ടു, കേടൊന്നും വരുത്താതെ അവനെ വിട്ടുപോയി. എല്ലാവർക്കും വിസ്മയമുണ്ടായി. ഈ വചനം എന്ത്? അധികാരത്തോടും ശക്തിയോടും കൂടെ അവൻ അശുദ്ധാത്മാക്കളോട് കൽപ്പിക്കുന്നു, അവ പുറപ്പെട്ടു പോകുന്നു എന്ന് തമ്മിൽ പറഞ്ഞുകൊണ്ടിരുന്നു. അവന്റെ ശ്രുതി ചുറ്റുമുള്ള നാടെങ്ങും പരന്നു. അവൻ പള്ളിയിൽ നിന്ന് ഇറങ്ങി ശിമോന്റെ വീട്ടിൽ ചെന്നു. ശിമോന്റെ അമ്മാവിയമ്മ കഠിന ജ്വരം കൊണ്ട് വലഞ്ഞിരിക്കിയാൽ അവർ അവൾക്ക് വേണ്ടി അവനോട് അപേക്ഷിച്ചു. അവൻ അവളെ കുനിഞ്ഞു നോക്കി ജ്വരത്തെ ശാസിച്ചു, അത് അവളെ വിട്ടുമാറി. അവൾ ഉടനെ എഴുന്നേറ്റു അവനെ ശുശ്രൂഷിച്ചു. സൂര്യൻ അസ്തമിക്കുമ്പോൾ നാനാവ്യാധികൾ പിടിച്ച ദീനക്കാർ ഉള്ളവർ ഒക്കെയും അവരെ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. അവൻ ഓരോരുത്തൻ്റെയും മേൽ കൈവച്ചു, അവരെ സൗഖ്യമാക്കി. പലരിൽ നിന്നും ഭൂതങ്ങൾ നിദൈവുത്തനായ ക്രിസ്തു എന്ന് നിലവിളിച്ച് പറഞ്ഞുകൊണ്ട് പുറപ്പെട്ടു പോയി. താൻ ക്രിസ്തു എന്ന് അവ അറിയുക കൊണ്ട് മിണ്ടുവാൻ അവൻ സമ്മതിക്കാതെ അവയെ ശാസിച്ചു. നേരം വെളുത്തപ്പോൾ അവൻ പുറപ്പെട്ടു, ഒരു നിർജ്ജന സ്ഥലത്തേക്ക് പോയി. പുരുഷാരം അവനെ തെരഞ്ഞു അവൻ്റെ അരികത്ത് വന്നു. തങ്ങളെ വിട്ടു പോകാതിരിപ്പാൻ അവനെ തടുത്തു. അവൻ അവരോട്, ഞാൻ മറ്റുള്ള പട്ടണങ്ങളിലും ദൈവരാജ്യം സുവിശേഷിക്കേണ്ടതാകുന്നു, ഇതിനായിട്ടല്ലോ എന്നെ അയച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ ഗലീലയിലെ പള്ളികളിൽ പ്രസംഗിച്ചു പോയി. ദൈവത്തിൻ്റെ തിരുനാമത്തെ വീണ്ടും സ്തുതിക്കുന്നു. പഴയ നിയമത്തിൽ നിന്ന് ഇന്ന് നാം വായിച്ച യേശുവായുടെ പുസ്തകം 14 നിന്ന് ഒരു ഭാഗം വായിച്ച് ചില കാര്യങ്ങൾ പറയുവാൻ ആഗ്രഹിക്കുന്നു. യേശുവായുടെ പുസ്തകം 14:5 ഇപ്രകാരം പറയുന്നു: യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ തന്നെ ഇസ്രായേൽ മക്കൾ അനുസരിച്ചു ദേശം വിഭാഗിച്ചു. യോശുവയുടെ നേതൃത്വത്തിൽ കനാനിലെത്തിയ ജനം തങ്ങൾക്ക് ദൈവം നൽകിയ ആ നല്ല ദേശം ഇപ്പോൾ വിഭാഗിച്ചെടുക്കുകയാണ്. അവകാശങ്ങൾ വീതിച്ചെടുക്കുമ്പോൾ സ്വാഭാവികമായി ഉണ്ടാകാവുന്ന തർക്കങ്ങളും വഴക്കുകളൊന്നും ഇവിടെ കാണുന്നില്ല. അതിന് കാരണം ദേശം എങ്ങനെ വിഭാഗിക്കണം എന്നതിനെപ്പറ്റി മുൻകൂട്ടി തന്നെ യഹോവ തൻ്റെ ദാസനായ മോശയ്ക്ക് വ്യക്തമായ നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു. എന്നാൽ മോശ ഇപ്പോൾ ജീവനോടെയില്ല. ദൈവം വാഗ്ദത്തം ചെയ്ത, ജനം സ്വപ്നം കണ്ട ആ നല്ല ദേശത്ത് കാൽ കുത്തുവാൻ മോശയ്ക്ക് സാധിച്ചില്ല. ആരാണ് ഈ മോശ? മിസ്രയീമിലെ രാജകുമാരനായിരുന്നവൻ. പിന്നീട് തൻ്റെ ജനത്തെ വിടുവിക്കുന്നതിന് വേണ്ടി നേതൃത്വം നൽകുവാൻ ദൈവം തിരഞ്ഞെടുത്തവൻ. ദീർഘനാൾ അവരെ മരുഭൂമിയിൽ കൂടെ നടത്തുവാൻ നേതൃത്വം നൽകിയവൻ. യോർദാന്റെ കിഴക്ക് എത്തിയപ്പോൾ രൂബേനും ഗാദിനും മനശ്ശെയുടെ പാതി ഗോത്രത്തിനും അങ്ങനെ 2.5 ഗോത്രത്തിന് ആ ദേശം കീഴടക്കി വിഭാഗിച്ചു കൊടുത്തവൻ. ദൈവത്തോട് നേരിൽ സംസാരിപ്പാൻ അനേക അവസരങ്ങൾ ലഭിച്ചിട്ടുള്ളവൻ. ദൈവവുമായി ദർശനം നടത്തിയെന്നതിനാൽ തൻ്റെ മുഖം തേജസ് കൊണ്ട് പ്രകാശിക്കുമാറുണ്ടായിരുന്നവൻ. അവൻ അല്പം അനുസരണക്കേട് കാണിച്ചതിനാൽ കനാനിൽ കടക്കുവാൻ അവന് കഴിഞ്ഞില്ല. തനിക്ക് ശേഷം യോശുവ നേതൃത്വം ഏറ്റെടുത്തു. ജനത്തെ അവസാനമായി കനാനിൽ എത്തിക്കുകയാണ് ചെയ്തത്. മോശയില്ലാതായിട്ടും മോശയിൽ കൂടെ യഹോവ കൽപ്പിച്ചിരുന്ന കാര്യങ്ങൾ ജനം ഇന്നും നല്ലവണ്ണം ഓർക്കുന്നു. വേണമെങ്കിൽ തങ്ങളുടേതായ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി മോശയിൽ കൂടെ യഹോവ നൽകിയിരുന്ന നിർദ്ദേശങ്ങളെ അവർക്ക് അവഗണിക്കാമായിരുന്നു. അങ്ങനെ വന്നാൽ കയ്യൂക്കുള്ളവർ നല്ല നല്ല പ്രദേശങ്ങൾ കൈവശമാക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുമായിരുന്നു. എന്നാൽ ഇവിടെ കയ്യൂക്കിനോ സ്വാർത്ഥതയ്ക്കോ അധികാരത്തിനോ അല്ല പ്രസക്തി, മറിച്ച് ദൈവം എന്ത് കൽപ്പിച്ചിരുന്നുവോ അത് നടപ്പാക്കുവാൻ ഉത്സാഹം കാണിക്കുന്ന ഒരു ജനത്തെയാണ് നാം കാണുന്നത്. യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ തന്നെ ഇസ്രായേൽ മക്കൾ അനുസരിച്ചു, ദേശം വിഭാഗിച്ചു. ജനം മോശയെ ഇന്നും ഓർക്കുന്നു, അവന്റെ വാക്കുകളെ അനുസരിക്കുന്നു. കാരണം അവർക്ക് മനസ്സിലായി മോശയുടെ വാക്കുകൾ ദൈവത്തിൻ്റെ നിർദ്ദേശങ്ങളാണ്, അവയെ അവഗണിക്കുവാൻ സാധ്യമല്ല. പ്രിയമുള്ളവരെ, ദൈവം നമുക്ക് നൽകിയിട്ടുള്ള നിർദ്ദേശങ്ങളെയും ചട്ടങ്ങളെയും യാതൊരു കാരണവശാലും അവഗണിക്കുവാൻ ഇടയാകാതെ എല്ലാ സാഹചര്യങ്ങളിലും അവയെ നമുക്ക് അനുസരിക്കാം. അവയെ അനുവർത്തിക്കുന്നത് മൂലം, അനുസരിക്കുന്നത് മൂലം ദേശത്തിൻ്റെ നന്മ അനുഭവിക്കുവാൻ അവ മുഖാന്തരങ്ങളാവുകയാണ് ചെയ്യുന്നത്. നമ്മെക്കുറിച്ച് ഓരോരുത്തരെക്കുറിച്ചും ദൈവത്തിന് വ്യക്തമായ നിർദ്ദേശങ്ങളുണ്ട്. നിർദ്ദേശങ്ങൾ വ്യക്തമായി നമുക്ക് നൽകപ്പെട്ടിട്ടുണ്ട്. ആ വഴികളിൽ കൂടെ മാത്രം മുന്നേറുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. അങ്ങനെ ദൈവിക അനുഗ്രഹങ്ങൾ നമുക്ക് പ്രാപിക്കാൻ ദൈവം സഹായിക്കട്ടെ.